Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ലത്തീൻ രീതിയിലെ ആരാധനക്രമമനുസരിച്ച് ഈശോയുടെ ജ്ഞാനസ്നാന തിരുനാളിന്റെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3:15-16 പിന്നെ 21-22 വാക്യങ്ങൾ.
ഈശോയുടെ ജ്ഞാനസ്നാനമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ വിഷയം തന്നെ. ശരിക്കു പറഞ്ഞാൽ മർക്കോസും മത്തായിയും ലൂക്കായും തങ്ങളുടെ അവതരണത്തിൽ സുവിശേഷ കഥയിൽ ഈശോയുടെ കഥ പറയുന്നതിൻ്റെ മർമ്മം ആയിട്ട് കൊണ്ടുവെക്കുന്നത് ഈ പറയുന്ന ഈശോയുടെ സ്നാനമാണ്. അതിലേറ്റവും വ്യക്തം ഏറ്റവും പഴയ സുവിശേഷമായ മർക്കോസില. കാരണം ഈശോ ഈ സുവിശേഷത്തിലേക്ക് കടന്നു വരുന്നത് തന്നെ ഈ ആദ്യ അനുഭവത്തോടെയാണ്, ജ്ഞാനസ്നാനം. അതായത് യേശുവിൻ്റെ പിന്നീടുള്ള ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളുടെയും എല്ലാ സംസാരത്തിൻ്റെയും പോരാ മൊത്തം ജീവിതത്തിൻ്റെയും പോരാ മൊത്തം മരണത്തിൻ്റെയും മരണത്തിനപ്പുറത്തേക്കുള്ള കടന്നുപോകലിൻ്റെയും അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ സ്നാനത്തിൽ കിട്ടിയത്. അതെന്താ? നീ എൻ്റെ പ്രിയ പുത്രൻ. ഇതാണ് സ്നാനത്തിൻ്റെ ചുരുക്കം. അതായത് ഈശോയ്ക്ക് വ്യക്തിപരമായിട്ട് കിട്ടിയ ഒരു അനുഭവം. മർക്കോസ് പറയുന്നതനുസരിച്ച് ആത്മാവ് തൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നത് അവൻ കണ്ടു, ഈശോ കണ്ടു. ഒപ്പം അവൻ കേട്ടു, നീ എൻ്റെ പ്രിയ പുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുവിന് കിട്ടുന്ന ഒരു ദർശനം, യേശുവിന് കിട്ടുന്ന ഒരു ശ്രവണം. അവൻ കാണുന്നു, അവൻ കേൾക്കുന്നു. അതിൻ്റെ ചുരുക്കം എന്താ? നീ എൻ്റെ പ്രിയ പുത്രൻ. ദൈവം തന്നോട് വ്യക്തിപരമായിട്ട് പറയുകയും കാണിച്ചു തരികയും ചെയ്യുന്നു, നീ ദൈവപുത്രനാണ്. ഇതാണ് ഈശോയ്ക്ക് കിട്ടിയ അനുഭവം. അതായത് അതിൻ്റെ മറുവശം, ദൈവം എൻ്റെ അപ്പനാണ്, ദൈവം എൻ്റെ പിതാവാണ്. ഇതാണ് ഈശോയുടെ മൊത്തം ജീവിതത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും മരണത്തിൻ്റെയും അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. ഞാൻ തമ്പുരാൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകനാണ്, ദൈവം എൻ്റെ അപ്പനാണ് എന്ന അനുഭവം. ശരിക്കു പറഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ തന്നെ അടിസ്ഥാനം ഇതാണ്. അതെ, ക്രിസ്തു ദൈവപുത്രനാണ്, ഈശോ ദൈവപുത്രനാണ്. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. മറ്റ് പലർക്കും അംഗീകരിക്കാനും സ്വീകരിക്കാനും പറ്റാത്ത ഘടകം ഇതാ. യേശു എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ പുത്രൻ ആണ്. ശരിക്കു പറഞ്ഞാൽ ഇങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ഉണ്ടാകുന്ന, വിശ്വസിക്കുന്നവന് വിശ്വസിക്കുന്നവർക്ക് ഉണ്ടാകേണ്ട പരിണത ഫലമാണ് ഞാനും ദൈവത്തിൻ്റെ മകനാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകളാണ്. ക്രിസ്തു ദൈവത്തിൻ്റെ മകനാണെങ്കിൽ ഞാനും ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. ഈ ഒരു അനുഭവത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവൻ മാത്രമേ ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുന്നുള്ളൂ, ശിഷ്യയാകുന്നുള്ളൂ. ക്രിസ്ത്യാനിയാകുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ വിശ്വാസത്തിലേക്ക്, ഈ അനുഭവത്തിലേക്ക് വരിക. നീ ദൈവത്തിൻ്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ് എന്ന അനുഭവത്തിലേക്ക് വരിക. ഫ്രാൻസിസ് പാപ്പ 2 വർഷം മുമ്പാണ്, തുടക്കകാലത്താണ്, അവിടെ വത്തിക്കാനിൽ ഒരുമിച്ച് കൂടിയ ആളുകളോട് സംസാരിച്ചപ്പോൾ അവരോട് പറഞ്ഞു, തെയ് പ്രാർത്ഥന, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായൊരു കാര്യമാണ്. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്പുരാനെ ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കുന്നതാണ്. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഞാനിങ്ങനെ നോക്കിയിരിക്കാറുണ്ട് പലപ്പോഴും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ തമ്പുരാനെ നോക്കിക്കൊണ്ട് ഇരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ ഉറങ്ങിപ്പോകാറുണ്ട്. ആര്? മാർപ്പാപ്പ. മാർപ്പാപ്പ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഉറങ്ങുന്നെന്ന് ഒന്ന് ഓർത്ത് നോക്കിക്ക്. അങ്ങനെയാണ് ബാക്കിയുള്ള സാധാരണക്കാരുടെ കാര്യം വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെയൊക്കെ കാര്യം ശരിക്കു പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്ക്. ഏറ്റവും ആദ്യം ക്രൈസ്തവ പാരമ്പര്യത്തിൽ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഉറങ്ങുന്നത് ആരാ? കൃത്യമായിട്ട് സുവിശേഷം പറയുന്നുണ്ട്, ആദ്യം ഉറങ്ങുന്നത് പത്രോസാണ്. ഒന്നാമത്തെ മാർപ്പാപ്പ അരമണിക്കൂറെങ്കിലും ഉണർന്നിരിക്കടാ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് മാറിയില്ല, ഉടനെ കേൾക്കുക, കൂർക്കമ്പലി. പത്രോസിൻ്റെ പ്രായവും വയറും, കൂർക്കമ്മലി. ഒന്നാമത്തെ മാർപ്പാപ്പ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഉറങ്ങുന്നു. പിന്നീട് ഇങ്ങോട്ട് എല്ലാ മാർപ്പാപ്പമാരും പ്രാർത്ഥനയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഉറങ്ങിയിട്ടുണ്ട്, തീർച്ച. പക്ഷെ അതാദ്യമായിട്ട് തുറന്നു പറയുന്ന മനുഷ്യൻ ഫ്രാൻസിസ് പാപ്പ. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ തമ്പുരാനെ നോക്കിയിരിക്കുന്നതാണ്. ഞാനിങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. നോക്കിയിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഉറങ്ങിപ്പോകാറുണ്ട്. ഇന്നത്തെ കൂട്ടിച്ചേർത്തു, നമ്മൾ നോക്കിയിരിക്കുന്നതോ ഉറങ്ങുന്നതോ ഒന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. പ്രധാനപ്പെട്ടത് തമ്പുരാൻ നമ്മളെ നോക്കി നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്നു. ബി അവെയർ ഓഫ് ഇറ്റ്. തമ്പുരാൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അത് തിരിച്ചറിയുക, അനുഭവിക്കുക. നീ എപ്പോഴും തമ്പുരാൻ്റെ കൺവെട്ടത്താണ്. നീ എപ്പോഴും തമ്പുരാൻ്റെ പരിപാലനയുടെ കരവലയത്തിനുള്ളിലാണ്. ഈ അനുഭവമാണ് പ്രാർത്ഥന. ഈ അനുഭവമാണ് ശരിക്കു പറഞ്ഞാൽ, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ് എന്നതിൻ്റെ പ്രായോഗിക വശം. ദൈവം എൻ്റെ അപ്പനാണെങ്കിൽ അവൻ എന്നെ നോക്കിക്കോളും. ഈശോ തന്നെ പറഞ്ഞിട്ടില്ലേ, ദേ നിങ്ങളുടെ തലയിലെ തലമുടി നാരുകൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, പിന്നെ എന്തിന് ആകുലപ്പെടുന്നു? എണ്ണപ്പെട്ടിരിക്കുന്നു, ഞാൻ അപ്പൻ എണ്ണി വെച്ചിരിക്കുന്നു. അത്രയ്ക്ക് കൃത്യമായിട്ട് നിന്റെ ജീവിതത്തിൻ്റെ വിശദാംശങ്ങൾ നോക്കുന്ന ഒരപ്പനുണ്ട്. പിന്നെ എന്തിന് ജീവിതത്തെക്കുറിച്ച് ആകുലപ്പെടുന്നു? ഇന്നത്തെ ഈശോയുടെ ജ്ഞാനസ്നാനം, അവൻ ദൈവത്തിൻ്റെ മകനാണെന്നുള്ള അനുഭവം, ജീവിതത്തിൻ്റെ അടിസ്ഥാന അനുഭവം, അതിലൂടെ ഈശോ എന്നോട് പറയുന്നത്, മകനെ നീ തിരിച്ചറിയുക, നിനക്ക് തമ്പുരാൻ അപ്പനാണ്, നീ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. ഞാൻ കുട്ടികളോട് പറയാറുള്ളൊരു കഥയുണ്ട്. ടോമി, അവൻ ആള് മിടുക്കനാ, 3-4-5 വയസ്സ് പ്രായം. ആള് സ്മാർട്ടാണ്, പക്ഷെ പലപ്പോഴും അവൻ്റെ അപ്പനേക്കാൾ സ്മാർട്ടാണ്. അത് സ്വാഭാവിക, കാരണം ഓരോ തലമുറയും ഒരു പടി മുന്നോട്ട് പോകണം. പക്ഷേ ഇവനൊരു ബലഹീനതയുണ്ട്, അവൻ്റെ അമ്മ, ഇവന് ഹലുവ ഇഷ്ടമാണ്, അവൻ്റെ അമ്മ ഹലുവ ഉണ്ടാക്കി എവിടെ വെച്ചാലും അവൻ കട്ടെടുക്കും, അടിച്ചു മാറ്റും. ഒരു ദിവസം ഇവന് ഹലുവ മോഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പം ഇവൻ്റെ മമ്മി ഇവനെ തൊണ്ടി സഹിതം പിടിച്ചു. തൊണ്ടി സഹിതം പിടിച്ചാൽ പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യണ്ട, അടിയറവ് പറഞ്ഞാൽ. പക്ഷേ ഇവൻ്റെ അമ്മ ഒരു നല്ല സ്ത്രീ ആയിരുന്നു, എന്നെ നന്നാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അവനോട് ചോദിച്ചു, മോനെ ടോമി, മോൻ ഹലുവ കട്ടെടുത്തോ? പറഞ്ഞു, മമ്മി ഞാൻ കട്ടെടുത്തു. മോൻ എത്ര കഷ്ണം ഹലുവ എടുത്തു? അവൻ പറഞ്ഞു, മമ്മി 2 കഷ്ണം എടുത്തു. സത്യസന്ധമായിട്ട് ഉത്തരം പറയുന്നുണ്ട്. ആട്ടെ, മോൻ മലുവ കട്ടെടുത്തപ്പോൾ അവിടെ ഈശോ ഉണ്ടായിരുന്നോ? അവൻ പറഞ്ഞു, മമ്മി അവിടെ ഈശോ ഉണ്ടായിരുന്നു. മോൻ എടുക്കുന്നത് ഈശോ കണ്ടോ? അവൻ പറഞ്ഞു, കണ്ടു മമ്മി, ഈശോ കണ്ടു. അങ്ങനെ മോൻ അലുവ കട്ടെടുത്തോണ്ടിരിക്കുമ്പം, ഈശോ കണ്ടുകൊണ്ടിരിക്കുമ്പം മോനോട് ഈശോ എന്നാ പറഞ്ഞു? അവനൊന്ന് ആലോചിച്ചു. ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, മമ്മി ഈശോ എന്നോട് പറഞ്ഞു, മോനെ ടോമി എടുത്തോ. പക്ഷെ എടുക്കുമ്പോൾ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, നീ 2 കഷ്ണം എടുക്കണം, ഒന്ന് നിനക്ക് ഒന്ന് എനിക്ക്. നോക്കണേ, അല്ലെങ്കിൽ അവനൊന്നും എടുക്കുള്ളായിരുന്നു. ഈശോ പറഞ്ഞു, ഒന്ന് ഈശോയ്ക്കും കൂടി എടുത്തോണം. നമ്മളെവിടെ ആയിരുന്നാലും, ഞാൻ ഈ കഥ പറഞ്ഞിട്ട് കുട്ടികളോട് പറയാറുണ്ട്, എവിടെ ആയിരുന്നാലും, പള്ളിയിലോ വീട്ടിലോ സ്കൂളിലോ കളിസ്ഥലത്തോ ആയ, അവിടെ എല്ലാം ഈശോയുണ്ട്, ദൈവമുണ്ട്. തമ്പുരാൻ നമ്മുടെ അപ്പനായതുകൊണ്ട് അവൻ്റെ കൺവെട്ടത്താണ് നമ്മളെപ്പോഴും മക്കളെ, മകനെ, മകളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പരിപാലനയുടെ കരവലയത്തിനുള്ളിലാണ് നമ്മളെപ്പോഴും ചരിക്കുന്നത്. ഈ അനുഭവമാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഇത് പ്രായോഗികമാക്കാൻ ഞാൻ കുട്ടികളോട് കുട്ടികളുടെ കുർബാനയ്ക്ക് പറയാറുണ്ട്. അതുകൊണ്ട് അവർ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ, ദേ ദൈവം എൻ്റെ അപ്പനായിട്ട് കൂടെയുണ്ട് എന്നുള്ള അനുഭവം വരാൻ വേണ്ടി കണ്ണു തുറക്കുമ്പോഴേ പറയേണ്ട ഒരു സുഹൃദേവൻ ചൊല്ലിക്കൊടുക്കാറുണ്ട്. 3 പ്രാവശ്യം ചൊല്ലണമെന്നേ ഞാൻ പറയാറുള്ളൂ. അതിതാണ്, ഈശോ എൻ്റെ കൂടെയുണ്ട്. രാവിലെ കണ്ണു തുറക്കുമ്പോഴേ പറയാം, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എൻ്റെ കൂടെ. ഇത് വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പും പറയുക. അതിലൂടെ സംഭവിക്കുന്ന എന്താണ്? തമ്പുരാൻ കൂടെയുണ്ടെന്നുള്ള അനുഭവം, വിശ്വാസം നമ്മിൽ ആഴപ്പെടുന്നു. ഇതായിരുന്നു ഈശോയുടെ ജീവിതത്തിൽ ഉടനീളമുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയായ മരണം വന്ന് മുമ്പിൽ നിൽക്കുമ്പോൾ ഗെത്സെമൻ തോട്ടത്തിൽ വെച്ച് ഈശോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അബ്ബാ പിതാവേ, എൻ്റെ അപ്പാ, പിന്നെ വിളിക്കുക. ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ കൂടെ എപ്പോഴുമുള്ള പിതൃ സാന്നിധ്യത്തിലേക്കാ ഹൃദയവും കരവും ഉയരുന്നത്, ഉയരേണ്ടത്. നമുക്കും ഈ അനുഭവമാണ് ഈശോ വച്ചു നീട്ടുന്നത്, ദൈവം നിൻ്റെ അപ്പനാണ്. ഒരിക്കലേ ഞാനിതെല്ലാം കുട്ടികളോട് പറഞ്ഞതിന് ശേഷം അവസാനം, ഈശോ കൂടെയുണ്ട് എന്നുള്ള സുഹൃദേവൻ രാവിലെയും വൈകുന്നേരം ചെല്ലണമെന്ന് ആവർത്തിച്ചു പഠിപ്പിച്ചു, പ്രസംഗം പറഞ്ഞു. അവസാനം സംഗതി, പ്രസംഗം വിജയിച്ചോ എന്നറിയാൻ വേണ്ടി ഒരു ചോദ്യം ഞാൻ ചോദിച്ചു. അപ്പോൾ ഈശോ ആരുടെ കൂടെയുണ്ട്? ഇപ്പോൾ 1-ാം ക്ലാസ്സുകാരൻ പറയുക, ഈശോ അച്ഛൻ്റെ കൂടെയുണ്ട്. അങ്ങനെയുണ്ട്, തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്, കാരണം അവൻ എൻ്റെ അപ്പനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും അറിയുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. ഈ അനുഭവത്തിലായിരുന്നു ഈശോയുടെ ജീവിതം രക്ഷാകരമായി മാറിയത്. ഈ അനുഭവമാണ് ഈശോ നമ്മിലേക്ക് പകർന്നു തരുന്ന ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആത്മാവ് അടിസ്ഥാനശില. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിനക്കുണ്ടായിരുന്ന ആ വലിയ അനുഭവം, നീ ദൈവത്തിൻ്റെ പുത്രനാണ്, പോരാ ദൈവം നിൻ്റെ അപ്പനാണ് എന്നുള്ള അനുഭവം നീ ഞങ്ങളിലേക്ക് വച്ചു നീട്ടുന്നു, ഞങ്ങളിലേക്ക് പകർന്നു തരുന്നു. ഈശോയെ സ്വീകരിക്കാൻ, നിൻ്റെ ആ വലിയ ദൈവാനുഭവത്തിലേക്ക് വളരാൻ, നിൻ്റെ വലിയ ആപാനുഭവത്തിലേക്ക് വളരാൻ എന്നെ നീ അനുഗ്രഹിക്കുക. ഈശോയെ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്നുള്ള അടിസ്ഥാന വിശ്വാസം എന്നിൽ ആഴപ്പെടുത്തണമേ, വളർത്തണമേ. അതിലൂടെ നിൻ്റെ ശിഷ്യനായി, ശിഷ്യയായി ജീവിക്കാനുള്ള വലിയ കൃപയും എനിക്ക് തരണമേ. ആമേൻ.
ദൈവരാജ്യം വരുന്നു ഭൂമിയിലിന്നു സമാധാനം, നല്ല മനസ്സിൽ നിറഞ്ഞു സ്വർഗം തന്ന സമാധാനം. മൃതിയുടെ വഴിയിലും ഇരുളിലും മറവിലും ആർത്തു കേഴും പീഡിതരെ, നിങ്ങൾക്കായി രക്ഷാ സന്ദേശം, ആത്മാവിൽ കൃപയുടെ സന്തോഷം. ദൈവരാജ്യം വരുന്നു ഭൂമിയിലിന്നു സമാധാനം, നല്ല മനസ്സിൽ നിറഞ്ഞു സ്വർഗം തന്ന സമാധാനം. മൃതിയുടെ വഴിയിലും ഇരുളിലും മറവിലും ആർത്തു കേഴും പീഡിതരെ, നിങ്ങൾക്കായി രക്ഷാ സന്ദേശം, ആത്മാവിൽ കൃപയുടെ സന്തോഷം.
ഗാനമാലപിച്ചത് മധു ബാലകൃഷ്ണനാണ്. രചന ഫാദർ മൈക്കിൾ പനച്ചിക്കൽ വി സി. സംഗീതം സണ്ണി സ്റ്റീഫൻ.
സ്നേഹനിധിയായ ദൈവം മാനവനു ദാനമായി നൽകുന്നു സർവ നന്മയും, സ്നേഹനിധിയായ ദൈവം മാനവനു ദാനമായി നൽകുന്നു സർവ നന്മയും. ദൈവരാജ്യത്തിലെ പ്രജകളാകുന്നവർ സദയമന്യന്റെ ആവശ്യങ്ങളിൽ പങ്കുചേർന്നിടണം. ദൈവരാജ്യം വരുന്നു ഭൂമിയിലിന്നു സമാധാനം, നല്ല മനസ്സിൽ നിറഞ്ഞു സ്വർഗം തന്ന സമാധാനം. മൃതിയുടെ വഴിയിലും ഇരുളിലും മറവിലും ആർത്തു കേഴും പീഡിതരെ, നിങ്ങൾക്കായി രക്ഷാ സന്ദേശം, ആത്മാവിൽ കൃപയുടെ സന്തോഷം. ദൈവരാജ്യം വരുന്നു ഭൂമിയിലിന്നു സമാധാനം, നല്ല മനസ്സിൽ നിറഞ്ഞു സ്വർഗം തന്ന സമാധാനം. മൃതിയുടെ വഴിയിലും ഇരുളിലും മറവിലും ആർത്തു കേഴും പീഡിതരെ, നിങ്ങൾക്കായി രക്ഷാ സന്ദേശം, ആത്മാവിൽ കൃപയുടെ സന്തോഷം.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാന തിരുനാളിൽ കാരുണികൻ പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപർ ഫാദർ ജേക്കബ് നാലുപറ പങ്കുവച്ച സുവിശേഷ ചിന്തകളാണ്.